Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷാചരണത്തിലാണല്ലോ നമ്മൾ. 2025 ജൂബിലി വർഷമായി ആചരിക്കപ്പെടുമ്പോൾ സഭാംഗങ്ങൾ വൈവിധ്യമാർന്ന രീതികളിൽ അതിൽ പങ്കുചേരുന്നു. കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ അവരുടെ ജീവിതദശയനുസരിച്ചും അവരുൾപ്പെടുന്ന വിവിധ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതാന്തസ്സുകൾക്കനുസൃതവും മറ്റും വ്യത്യസ്ത ഗണങ്ങളായി തിരിഞ്ഞ് ജൂബിലി ആചരിക്കുന്നു. കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുത്തശ്ശി മുത്തച്ഛന്മാരുടെയും ജൂബിലി 30 മുതൽ June 1 വരെ ആചരിക്കപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ, സന്നദ്ധ സേവകരുടെ, രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും, കലാകാരന്മാരുടെ, തൊഴിലാളികളുടെ, സായുധ സേനയുടെ, സഭാപ്രസ്ഥാനങ്ങളുടെ, ഭരണകർത്താക്കളുടെ, വൈദികാർത്ഥികളുടെ, മെത്രാന്മാരുടെ, വൈദികരുടെ, പൌരസ്ത്യ സഭകളുടെ, ഭ്രാതൃസമൂഹങ്ങളുടെ, അങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ ജൂബിലി ആചരിക്കപ്പെട്ടു. ഇനിയും നീതിന്യായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മതബോധകർ, കുടിയേറ്റക്കാർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ദരിദ്രർ, ദേവാലയ ഗായക സംഘങ്ങൾ, കാരാഗൃഹവാസികൾ തുടങ്ങിയവരുടെ ജൂബിലി ആചരണം നടക്കാനിരിക്കുന്നു. July 28 മുതൽ August 3 വരെ യുവജന ജൂബിലി ആചരിക്കപ്പെട്ടു. ഇതിൽ 140-ൽ പരം നാടുകളിൽ നിന്നുള്ള യുവതി യുവാക്കൾ പങ്കെടുത്തു. ഈ പശ്ചാത്തലത്തിൽ യുവജനങ്ങളുടെ വിളിയെക്കുറിച്ച്, യേശുവിന് അവരോടുള്ള അടുപ്പത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ഈ ചിന്തകൾക്ക് ആധാരം ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്.
ീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു, എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ അന്ത്യമിടാത്തോനേ, ജീവിത പാതകളിൽ ശരണം നീ മാത്രം.
ജൂബിലി മഹാജൂബിലി, ഈശോ മിശിഹാ മഹാജൂബിലി.
ചരിത്രത്തിൽ ജീവിക്കുകയും തന്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കുകയും ചെയ്ത ക്രിസ്തു യുവജനങ്ങളുടെ ജീവിതത്തിൽ സന്നിഹിതനാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. നാം അവിടുത്തെ അറിയില്ലെങ്കിലും മറന്നുപോയാലും അവിടുന്ന് നമ്മെ കൈവെടിയുകയില്ല. യേശുവിനെ വിട്ടകന്നുപോയ എമ്മാവൂസിലെ 2 ചെറുപ്പക്കാരുടെ പക്കലേക്ക് ക്രിസ്തു ചെല്ലുന്നു. ഭീരുക്കളായ അവർക്ക് അവിടുന്ന് ധൈര്യവും വെളിച്ചവും നൽകുന്നു. അവിടുന്ന് അവർക്ക് സ്നേഹസാന്ത്വനമാകുന്നു. പാപ്പ തുടരുന്നു. എവിടെയും സമൂഹത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ഒരു സ്നേഹ സംസ്കാരം വളർത്താൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. അവിടുന്നൊരു സഹോദരനായി നമ്മിൽ വാസമാകുന്നു, മാംസം ധരിക്കുന്നു. അതിനാൽ പ്രാർത്ഥനയിലും കൂദാശകളിലും വചനത്തിലും അവിടുത്തെ നാം കണ്ടെത്തണം. അവിടത്തേക്കായി കുറച്ചു സമയം മാറ്റിവയ്ക്കണം. നാം നിശബ്ദതയിൽ അവിടുത്തെ ശ്രവിക്കണം. യേശുവിനെ ശ്രവിക്കാൻ സാധിക്കുന്ന വിധം പ്രശാന്തതയും ആന്തരിക നിശബ്ദതയും പാലിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. അതത്ര എളുപ്പമല്ല, എന്നാൽ സാധ്യമാണ്. അതിന് പരിശ്രമം ആവശ്യമാണ്. ജീവിത ചുറ്റുപാടുകളിൽ നന്മയുടെ മാറ്റങ്ങൾ കാണാതെ വിഷമിക്കുകയും നിരാശനാവുകയും പ്രത്യാശയറ്റ് നീങ്ങുകയും ചെയ്യുമ്പോൾ ഓർക്കുക, എമ്മാവൂസിലെ ശിഷ്യന്മാരുടെ പക്കലെന്ന പോലെ ക്രിസ്തു നിങ്ങളുടെയും ചാരത്തുണ്ട്. ചില സംഭവങ്ങൾ നമ്മെ ജീവിതത്തിൽ തകർക്കുന്നു. കാരണം ജീവിത വൈരുദ്ധ്യങ്ങൾ നന്മയേക്കാൾ ശക്തമായി അനുഭവപ്പെടുന്നു. ഇരുട്ടറയിലായിരിക്കുമ്പോൾ വെളിച്ചം കാണാനാവാത്ത പോലെ, എന്നാൽ യേശുവിനെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിൽ കൃപ ലഭിക്കുന്നു. അവിടുന്ന് ചാരത്തെത്തുന്ന നല്ല സമറിയക്കാരനെ പോലെയാണ്. അവിടുത്തെ കൃപാസ്പർശം നമുക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്നു. ക്രിസ്തുവിനോടൊന്നു ചേർന്നാൽ നമുക്ക് നമ്മുടെ ചരിത്രത്തെ നവീകരിക്കാനാകും. ഇത് അവിശ്വസനീയമാണെന്ന് പറഞ്ഞേക്കാം. എന്നാൽ നസ്രത്തിലെ യുവതി മറിയം തന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയെഴുതിയില്ലേ? ലഭിച്ച കൃപാസ്പർശത്താൽ അവൾ ചരിത്രം തിരുത്തിക്കുറിച്ചില്ലേ? പാവപ്പെട്ടവരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും കണ്ടെത്തി സഹായിക്കുന്ന നല്ല സമറിയക്കാരനാണ് ക്രിസ്തു. ദരിദ്രരിൽ അവിടുത്തെ മുഖം ദർശിച്ച് അവരെ സഹായിക്കാൻ ഇന്ന് യുവജനങ്ങളായ നിങ്ങൾക്കും എനിക്കും സാധിച്ചാൽ യേശുവിനെ പോലെ നാമും നല്ല സമറിയക്കാരനായിത്തീരും. അങ്ങനെ ജീവിതം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു അനുയാത്രയാവട്ടെ. ഈ കാഴ്ചപ്പാട് നമ്മെ സൗഖ്യപ്പെടുത്തും. അതുപോലെ മറ്റുള്ളവർക്ക് സൗഖ്യം പകരാൻ അത് നമ്മെ പ്രചോദിപ്പിക്കും. സഹോദരങ്ങൾക്ക് സൗഖ്യം പകരാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അവരെ അടുത്തറിഞ്ഞ് അവരെ കൈപിടിച്ചുയർത്തേണ്ട കടമ നമുക്കുണ്ട്. അതിന് നാം അവർക്ക് ഒരു സ്നേഹ സാന്നിധ്യമാകണം. അവരെ അടുത്തറിയണം. നല്ല സമറിയക്കാരന്റെ മനോഭാവം ഉൾക്കൊള്ളാൻ നാം ക്രിസ്തുവുമായി വ്യക്തിജീവിതത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കണം. പ്രാർത്ഥനയിൽ, ആരാധനാവേളയിൽ, സർവോപരി വചനത്തിൽ അവിടുത്തെ ശ്രവിക്കാം. അതിന് നാം ബൈബിൾ വായിക്കണം. ഒരു ദിവസം ഏതാനും നിമിഷമെങ്കിലും നാം വചനം, ബൈബിൾ വായിക്കാറുണ്ടോ? ഒരു ചെറിയ സുവിശേഷ പുസ്തകം ഖീശയിലോ കൈസഞ്ചിയിലോ നാം കരുതണം. സമയം കിട്ടുമ്പോൾ യാത്രയിലാണെങ്കിലും നമുക്ക് വചനം വായിക്കാം. അത് ബസ്സിലാകട്ടെ, മെട്രോയിലാകട്ടെ, ട്രെയിനിലാകട്ടെ, നമുക്ക് വചനം പാരായണം ചെയ്യാം. നമ്മുടെ ജീവിതത്തെ അത് സ്പർശിക്കും, മാറ്റിമറിക്കും. കാരണം നാം വചനത്തിൽ ക്രിസ്തുവിനെ കേൾക്കുന്നു, അവിടത്തെ ദർശിക്കുന്നു. ജീവിതകഥ നാം രചിക്കുന്നത് ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിതകഥാവിഷ്കാരത്തിൽ മറ്റ് കഥാപാത്രങ്ങളുമുണ്ട്. അങ്ങനെ നാം ഒറ്റയ്ക്കല്ല, ഒരു ജനമാണ്. ചരിത്രം കുറിക്കുന്ന ഒരു ജനസമൂഹമാണ് നാം. ചരിത്രത്തിലെ കഥാപാത്രങ്ങളാണ് നാം. അതിനാൽ നാം ഒരു സമൂഹവുമാണ്. നാം ഒരു സഭയാണ്. നാം ദൈവജനമാണ്. കുട്ടികളും പ്രായമായവരും രോഗികളും ആരോഗ്യമുള്ളവരും അംഗവൈകല്യമുള്ളവരും പാപികളും പരിത്യക്തരും പാർശ്വവത്കൃതരുമെല്ലാം സഭയുടെ വൈവിധ്യമാർന്ന മുഖങ്ങളാണ്. യേശുവോടൊപ്പം കന്യകാനാഥയും വിശുദ്ധരും സഭയെ അനുധാവനം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ സധൈര്യം നമുക്ക് മുന്നേറാം. ഇന്നിന്റെ ചരിത്രം പുനരാവിഷ്കരിക്കാം. യേശുവിന് നിങ്ങളിലും എന്നിലും പ്രതീക്ഷയുണ്ട്. നമ്മിൽ അവിടുന്ന് പ്രത്യാശയർപ്പിക്കുന്നുണ്ട്. നമ്മിലെല്ലാവരിലും, നാം ഓരോരുത്തരിലും ക്രിസ്തു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. യുവജനങ്ങൾ സഭയുടെ ജീവിതത്തിൽ പങ്കാളികളാണ്. പങ്കാളികളായിരിക്കണം, മാറി നിൽക്കരുത്. ഹൃദയം തുറക്കുക. നിങ്ങൾ ചിന്തകൾ തുറവോടെ പങ്കുവയ്ക്കുക. നിങ്ങൾ പിൻവലിയരുത്. മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് കരുതരുത്. നമുക്ക് വ്യത്യസ്തമായി ചിന്തിക്കാം. നാം ജീവിക്കുന്നതിൽ ഈ വ്യത്യാസമുണ്ട്. അതിനാൽ ജീവിക്കുന്ന രീതി തന്നെ സ്വതന്ത്രമായി നമുക്ക് പങ്കുവയ്ക്കാം. പാപ്പ നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംവദിക്കാനും കൂട്ടായ്മയുടെ നവമായ രീതികൾ നിങ്ങളിൽ നിന്ന് ആരായാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുവഴി വിശ്വാസത്തെ നവീകരിക്കാം. നമ്മുടെ സുവിശേഷവത്കരണ ദൗത്യത്തെ കാലികമായി പുനരാവിഷ്കരിക്കാം. യുവജനങ്ങൾക്ക് നന്നായിട്ടറിയാം, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സമയാസമയങ്ങളിൽ കാലോചിതമാക്കണം എന്ന്. അതുപോലെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധവും നവീകരിക്കപ്പെടണം. കീശയിലും കൈസഞ്ചിയിലും കരുതിവെച്ച് വായിച്ചു ധ്യാനിക്കേണ്ട വചനം ഇന്നത്തെ ലോകത്തെ വീക്ഷിക്കാനുള്ള ശരിയായ കാഴ്ചപ്പാട് നിങ്ങൾക്കു നൽകും. ഒപ്പം നമ്മുടെ കൂട്ടായ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല വീക്ഷണവും അത് പ്രദാനം ചെയ്യും. ക്രിസ്തു സാന്നിധ്യം, കൂട്ടായ്മ എന്നിവയെക്കുറിച്ച് മനനം ചെയ്ത നാം ഇനി ചിന്തിക്കുക ദൗത്യത്തെക്കുറിച്ചാണ്. ലക്ഷ്യപ്രാപ്തിക്കായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു സഭാസമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. സുഖസൗകര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കാതെ അവരനുവേണ്ടി നാം ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ നാം ഒരു പ്രേഷിത സഭയാണ്. അവരനോട് സംവദിക്കാനും അവരെ കേൾക്കാനുമുള്ള തുറവും കരുണയുമുള്ള സമറായന്റെ സഭയാണിത്. ഇവിടെ ക്രിസ്തു നമ്മെ വിളിച്ച് നിയോഗിച്ച് അയക്കുന്നത് സകലർക്കും സമീപസ്ഥരായിരിക്കാനും അവരെ സ്നേഹിക്കാനുമാണ്. സുവിശേഷം ഉദ്ബോധിപ്പിക്കുന്നത് നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. മത്തായി 28:19-20. അതിനാൽ പോകുക, ഭയപ്പെടേണ്ട. യുവതയുടെ മനസ്സ് ചഞ്ചലപ്പെടാം, പതറിപ്പോകാം. എന്നാൽ നിങ്ങൾ അതിനെതിരെ പോരാടണം, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ജീവിതത്തിന്റെ ജാലകങ്ങളിൽ അലസമായി നോക്കി നിൽക്കരുത്. ക്രിസ്തുവിന്റെ കുപ്പായവും പാദരക്ഷയും അണിഞ്ഞ് അവിടുത്തെ ആദർശങ്ങൾ ജീവിക്കാൻ ഒരുങ്ങുക. പരിത്യക്തരായ സഹോദരങ്ങളുടെ മുറിവുണക്കാനും വേദനിക്കുന്നവരിൽ പ്രത്യാശ പകരാനും ഇറങ്ങിപ്പുറപ്പെടാം. അങ്ങനെ നമ്മുടെ ചരിത്രം തന്നെ തിരുത്തിയെഴുതാം, നവീകരിക്കാം. യുവജനങ്ങൾ നാടിന്റെ വാഗ്ദാനങ്ങളാണെന്ന് നാം പലപ്പോഴും കേൾക്കുന്നതാണ്. ഭാവി നിങ്ങളുടെ കരങ്ങളിലാണ്, കാരണം മുതിർന്നവർ കടന്നുപോകും, യുവജനങ്ങൾ ജീവിതം തുടരുന്നു. എന്നാൽ നല്ല ഭാവിക്ക് അടിത്തറ ആവശ്യമാണ്. അയാഥാർത്ഥ്യമായ സ്വപ്നത്തിന് എന്തർത്ഥമാണുള്ളത്? എന്തെല്ലാം കഥകളാണ് നാം കേൾക്കുന്നത്? നാം അവ വിശ്വസിക്കുന്നു. അർജന്റീനയുടെ കവി ബെർണാർഡസ് കുറിക്കുന്നത് മരം പൂവണിയുന്നത് വേരൂന്നി നിൽക്കുന്നതിനാലാണ്. അതിനാൽ വേരുകൾ മറക്കരുത്, രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും മൂലം മറക്കരുത്, കാരണവന്മാരെ മറക്കരുത്, ചരിത്രം മറക്കരുത്. വേരുകളിൽ നിന്ന് നമ്മുടെ ഭാവി കരുപിടിപ്പിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ യോദ്ധാക്കൾ കടന്നുപോയി, അവർ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് തിരിയാൻ യുവജനത്തെ ക്ഷണിക്കുകയാണ്. തന്റെ തിരുക്കുമാരനായ ക്രിസ്തുവിനോട് എപ്രകാരം ചേർന്നു നിൽക്കണമെന്ന് പരിശുദ്ധ അമ്മ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രകാശത്തിന്റെയും മഹത്വത്തിന്റെയും ജപമാല രഹസ്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. സ്നേഹസാമീപ്യത്തിന്റെയും ലാളിത്യത്തിന്റെയും അമ്മ തന്നെ തേടുന്നവരെ കാത്തുപരിപാലിക്കട്ടെ. യുവജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഈ അമ്മ മാതൃകയാകട്ടെ. അവൾ നിങ്ങളുടെ ഗുരുനാഥയാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും കന്യകാനാഥയും യേശുവും നയിക്കട്ടെ. ചിന്താമനരുകൾ എന്ന പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജൂബിലി വർഷാചരണ പശ്ചാത്തലത്തിൽ റോമിൽ ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 3 വരെ ആഘോഷിക്കപ്പെട്ട യുവജന ജൂബിലിയോടനുബന്ധിച്ച് യുവജനങ്ങളുടെ വിളിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളെ അവലംബമാക്കിയുള്ള ചിന്തകൾ.
തീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു, എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ അന്ത്യമിഴാത്തോനേ, ജീവിത പാതകളിൽ ശരണം നീ മാത്രം.
ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാദൻ, മഹാജൂബിലി, ജൂബിലി, മഹാജൂബിലി.
ഈ ജൂബിലി ഗാനത്തിന്റെ രചന ഫാദർ ജോയി ചെഞ്ചേരിൽ, MCBS. സംഗീതം ഫാദർ ജിമ്മി മറ്റത്തിൽ. ആലാപനം ഫാദർ പ്രിൻസ് പറത്തനൽ CMA സംഘവും.
ജനപദമെല്ലാം തിരുവചനത്തിൽ സത്യവെളിച്ചം കണ്ടു സൗഖ്യം നേടി. ചിതറിയലഞ്ഞോർ താവകസൂനുവിൽ ദൈവിക ഭവനം കണ്ടു സ്വർഗം നേടി. ജൂബിലി മഹാജൂബിലി, ഈശോ മിശിഹാദൻ മഹാജൂബിലി. ജൂബിലി ജൂബിലി, ഈശോ മിശിഹാദൻ മഹാജൂബിലി. കരുണാവാരിധേ ക്ഷമ തന്നുറവേ,
പ്രത്യാശിച്ചു നിന്നിൽ കരുതുന്നവരേ.
മണ്ണും വിണ്ണും പുതുതാം സൃഷ്ടിയാൽ
ജീവാത്മാവിൽ നിത്യം മോചിതമായി. ജൂബിലി മഹാജൂബിലി, ഈശോ മിശിഹാദൻ മഹാജൂബിലി.
കാറ്റതു വിശട്ടെ
മണ്ണിൽ രക്ഷകനീശോ ആഗതനായി.
എല്ലാക്കുമെല്ലാമായി ദൈവം മനുഷ്യനാ
അവനിലേവരും യേശുവിൻ വഴിയത് പുണരും. ജൂബിലി മഹാജൂബിലി, ഈശോ മിശിഹാദൻ മഹാജൂബിലി. ജൂബിലി മഹാജൂബിലി, ഈശോ മിശിഹാദൻ മഹാജൂബിലി.
തീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ അന്ത്യമിടാത്തോനേ, ജീവിതപാതകളിൽ ശരണം നീ മാത്രം.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.